ദൈവത്തിൻ്റെ വലിയ തിരുനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചന പഠിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഈ സമയത്ത് ഞാൻ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ചിന്തിച്ചത്, അവസാനമായി നമ്മൾ ചിന്തിച്ച് നിർത്തിയത് 9-ാം അധ്യായമാണല്ലോ. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിശകലനം ചെയ്തിരിക്കുന്ന അധ്യായങ്ങൾ ആണല്ലോ 8, 9, 10 അധ്യായങ്ങൾ. വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രതിപാദനത്തിനിടയിലാണ് അപ്പോസ്തോലിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത്. അങ്ങനെ ഒരു വിഷയ വ്യതിചലനം വന്നത്. വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അപ്പോസ്തലനായ പൗലോസ് 10-ാം അധ്യായത്തിൽ കൂടി. കൊരിന്ത്യർ വിഗ്രഹാരാധന ഗൗരവമായി എടുക്കാത്തതിനാൽ വിഗ്രഹാർപ്പിത ഭോജനവും കാര്യമായി എടുത്തില്ല. ഈ മുഖ്യ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ഇസ്രായേൽ ജനതയുടെ ദൃഷ്ടാന്തത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഈ 10-ാം അധ്യായത്തിൽ. ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഇവിടെ പൗലോസ് നൽകിയിരിക്കുന്നു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും എന്ന വാക്ക് 5 പ്രാവശ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1-ാമതായി പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. എല്ലാവരും സമുദ്രത്തിലൂടെ നടന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ഈ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു ആ വാക്യം നമുക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനം മിസ്രയീം വിട്ട് പോകുവാനായി ചെങ്കടലിന് സമീപം എത്തിയപ്പോൾ ഫറവോനും സൈന്യവും അവിടെ പിന്നാലെ വരുന്നതായി അവർ കണ്ടു. പെട്ടെന്ന് ജനം നിലവിളിച്ചു, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് മോശ ജനത്തോട് പറഞ്ഞു. ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിമ്പിൽ പോയി നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. ഇങ്ങനെ അങ്ങനെ അവർ മേഘത്തിന് കീഴിലായി. പിന്നീട് സമുദ്രം വിഭജിക്കപ്പെട്ടു. ഉണങ്ങിയ നിലത്തോട് കടന്ന് അവർ മരുഭൂമിയിൽ പ്രവേശിച്ചു. അവർക്ക് മാർഗദർശനം അല്ലെങ്കിൽ മാർഗനിർദ്ദേശം നൽകിയത് ദൈവമാണ്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും യഥാക്രമം അവർക്ക് വഴികാട്ടിയും വെളിച്ചവുമായി തീർന്നു. യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചായിരിക്കാം പിതാക്കന്മാർ ദൈവത്താൽ ആനയിക്കപ്പെട്ട വസ്തുതകൾ ഉദ്ധരിച്ചിരിക്കുന്നത്. മേഘത്തിൻ കീഴിൽ എന്നുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കുറിക്കുന്നത്. എല്ലാവരും സമുദ്രത്തെ കൂടെ നടന്നു എന്നുള്ള മിസ്രയീമിൽ നിന്നുള്ള വിടുതലിനെ ഇവിടെ ഗ്രന്ഥകാരൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു എന്നുള്ളത് ക്രിസ്തീയ ജലസ്നാനത്തെ കുറിച്ചല്ല പ്രസ്താവിച്ചിരിക്കുന്നത്. ദൈവ സാന്നിധ്യവും അനുഗ്രഹവും രക്ഷ എന്നിവയുടെ അടയാളമായി മേഘം, സമുദ്രം എന്നിങ്ങനെ വിവക്ഷിച്ചിരിക്കുന്നു. മോശയോട് ചേർന്ന് എന്നുള്ളതിൻ്റെ ആശയം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മോശയുടെ നേതൃത്വത്തിൽ അവർ ആദരിച്ചു എന്നുള്ളതാണ്. പ്രഭാതകാലത്ത് അപ്പവും വൈകുന്നേരത്ത് മാംസവും നൽകുമെന്ന് ദൈവം മോശ മുഖാന്തരം വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ രാവിലെ ആകാശത്ത് മഞ്ഞ വർഷിപ്പിച്ചു, വൈകുന്നേരം കാടപ്പക്ഷികൾ വന്ന് പാളയത്തിൽ കൂടിയെന്ന് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ രഫീദമിയിൽ വെച്ച് ദാഹിച്ചു വലഞ്ഞു, മോശയോട് വീർപെറുത്തു. മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഹോരേബിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായി. മോശ പാറയടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവരെ അനുഗമിച്ച ആത്മീക പാറ എന്ന് പൗലോസ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച ആഹാരവും വെള്ളവും പിൽക്കാലത്ത് ദൈവജനത്തിൽ ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങളായത്രേ നാം ചിന്തിക്കേണ്ടത്. ഹോരേബിൽ അടിക്കപ്പെട്ട പാറ ഇസ്രായേലെ അനുഗമിച്ചിരുന്നു എത്ര യഹൂദ പാരമ്പര്യം പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പിൽക്കാലത്ത് ജലക്ഷാമം ഉണ്ടാകാതിരുന്നതെന്നും അവർ വിശ്വസിച്ചിരുന്നു. ഹോരേബിൽ നിന്ന് പുറപ്പെട്ട ജലനദി പല ശാഖകളായി പിരിഞ്ഞ് ഒഴുകിയതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്കത് അനുഗ്രഹമായി തീർന്നെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യങ്ങളെ ഉദ്ധരിക്കുമ്പോൾ അവസാന അതിൻ്റെ നാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവർ കുടിച്ചിരുന്ന പാറ അല്ലെങ്കിൽ അവർ അനുഗമിച്ചിരുന്ന പാറ ക്രിസ്തു അത്രേ, അത് ക്രിസ്തുവായിരുന്നു. ആത്മീയ ആഹാരം ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീയ പാനം മേഘവും സമുദ്രവും മഞ്ഞയും വെള്ളവും ഇതെല്ലാം അവർക്ക് തണലായിരുന്നു. അഞ്ചാം വാക്യം ശ്രദ്ധിക്കുക: മരുഭൂമിയിലെ പിതാക്കന്മാർ ആഹാരം ആത്മീയ ആഹാരം തിന്നുകയും ആത്മീയ പാനീയം കുടിക്കുകയും ചെയ്തുവെങ്കിലും ഭൂരിപക്ഷം പേരും ദൈവപ്രസാദം ലഭിക്കാത്തവരായി തീർന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 30 മുതൽ 32 വാക്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ യഥാർത്ഥമായ ദൈവത്തെ മനസ്സിലാക്കുവാൻ ശ്രദ്ധിച്ചില്ല, ശ്രമിച്ചില്ല എന്ന കാര്യം ഇവിടെ പ്രത്യേകം പറയേണ്ടതാണ്. അവർ പലരും മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ ശിക്ഷ അനുഭവിച്ചു. പൗലോസ് ഇവിടെ പറയുന്നു: നിങ്ങൾ അറിയാതിരിക്കരുത്, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. മരുഭൂമിയിൽ വെച്ച് ശിക്ഷ അനുഭവിച്ച ജനത്തെപ്പോലെ ശിക്ഷാർഹരായി തീരാതെ കോരിന്ത്യർ തങ്ങളെ തന്നെ കാത്തുകൊള്ളണമെന്ന് പൗലോസ് ഇവിടെ സഭയോട് അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. അവരുടെ വീഴ്ച പിൽക്കാലത്തുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തമായിരിക്കണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേലിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ദുർമോഹികളായിരുന്നു, വിഗ്രഹാരാധികളായിരുന്നു, പരസംഗക്കാരായിരുന്നു, കർത്താവിനെ പരീക്ഷിച്ചവരായിരുന്നു, പിറുപിറുത്തവരായിരുന്നു. 6 മുതലോ 11 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുമ്പോൾ ആധുനിക സഭ ഈ പാഠങ്ങൾ പഠിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പൗലോസ് സഭയെ പ്രബോധിപ്പിക്കുന്നു. ദുർമോഹികളാകരുത്. 6-ാം വാക്യം സംഖ്യാപുസ്തകം 4:11-31 വാക്യങ്ങൾ വിവരിക്കുന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൽപ്പന നൽകുന്നത്. ഇസ്രായേൽ മിസ്രയീമിലെ ഇറച്ചിക്കലങ്ങൾ ഓർത്ത് ദുർമോഹികളായി. അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ബാധ മൂലം അനേകം പേർ നശിക്കുവാനിടയായി തീർന്നു. 2-ാമതായി പറയുന്നത് വിഗ്രഹാരാധികൾ ആകരുത്. 7-ാം വാക്യം ഇവിടെ ചേർത്തിരിക്കുന്ന ഉദ്ധരണി പുറപ്പാട് പുസ്തകം 32:6 നിന്നാണ്. ആ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന കാളക്കുട്ടി ആരാധനയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 3-ാമതായി പരസംഗം ചെയ്യരുത്. 8-ാം വാക്യം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം 25:1-9 വാക്യത്ത് വിവരിച്ചിരിക്കുന്ന സംഭവമാണ്. മോവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം പ്രസംഗം ചെയ്തതിനാൽ 24,000 പേർ നശിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് ഓർമ്മയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കൊണ്ടായിരിക്കാം മരിച്ചവരുടെ സംഖ്യയിൽ വ്യത്യാസം കാണുന്നത്. കർത്താവിനെ 4-ാമതായി കർത്താവിനെ പരീക്ഷിക്കരുത്. 9-ാം വാക്യം ഇതിന്റെ പശ്ചാത്തലം സംഖ്യാപുസ്തകം 21:4-9 ഭാഗമാണ്. ഇസ്രായേൽ ജനം യാത്രക്കിടയിൽ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി സംസാരിച്ചതിനാൽ അഗ്നിസർപ്പങ്ങളുടെ ദംശനം മൂലം അനേകം പേർ മണ്ണിൻ ഇരയായി തീർന്നു, മരിക്കുവാനിടയായി തീർന്നു. 5-ാമതായി പിറുപിറുക്കരുത്. 10 വാക്യം ചിലർ പിറുപിറുത്ത്. ഇസ്രായേൽ ജനം പല പ്രാവശ്യം പിറുപിറുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 14:36, 16:11, 40:49 ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവരെല്ലാവരും വചനം പറയുന്നു, സംഹാരിയായാൽ സംഹാരിയാൽ നശിച്ചു പോയി. സംഹാരദൂതനെ കുറിച്ച് പല ഭാഗങ്ങൾ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12:23 വാക്യം, എബ്രാ ലേഖനം 11:28. പഴയ നിയമ ഭാഗത്തെ സംഹാരിയെ കുറിച്ച് പറയുന്നില്ലെങ്കിലും പൗലോസ് അതേ സൂചിപ്പിക്കുന്നു. മിസ്രൈമർ മിസ്രൈം വിട്ടുപോയ ഇസ്രായേലർ നമ്മൾ ചിന്തിച്ചതുപോലെ പല പ്രാവശ്യം പിറുപിറുക്കുകയും മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യണമെന്ന് കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ദേശം ഒറ്റ നോക്കിയതിന് ശേഷം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ ഒരു തലവനെ നിശ്ചയിക്കണമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞതായി നാം സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നു. ഇത് പിന്മാറ്റത്തിൽ പോകുന്നവർക്ക് നേതാക്കൾ ഉണ്ട്. വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചവർ പ്രതികൂലങ്ങൾ കാണുമ്പോൾ അവിശ്വസിച്ച് പിന്മാറിപ്പോകുന്നു. മത്സരവും പിറുപിറുപ്പും ദൈവത്തിന് ഹിതമല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശയോട് മത്സരിച്ച മിര്യാവിനെ പോലും ദൈവം ശിക്ഷിച്ചു. ഹോരഖ്, അബീരാം, ദാദാൻ എന്നീ മോശയുടെ സഹോദരങ്ങൾ മോശയോട് മത്സരിച്ചപ്പോൾ ഭൂമി വിളർന്നവർ അതിൽപ്പെട്ട് നശിച്ചുപോയി നാം കാണുന്നു. ആകയാൽ നിങ്ങളും ദുർമോഹികളാകരുത്, വിഗ്രഹാരാധികളാകരുത്, പരസംഗം ചെയ്യരുത്, കർത്താവിനെ പരീക്ഷിക്കരുത്, പിറുപിറുക്കുമരുത് എന്നിങ്ങനെ കോരിന്തയിലെ വിശ്വാസികളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു. കൃപായുഗത്തിന്റെ അന്ത്യനാളുകളോട് അടുത്ത നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ഇവയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ മുമ്പേ കടന്നുപോയവരുടെ ജയപരാജയങ്ങൾ കണ്ട് നാം സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറണം. അപകടങ്ങൾ പതിയിരിക്കുന്ന രംഗങ്ങൾ കണ്ട് മനസ്സിലാക്കി സൂക്ഷ്മതയോടെ കാലടികൾ വയ്ക്കണം. ഒരിക്കൽ ദൈവത്തിന്റെ ആലോചന ലഭിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ദൈവകൃപ ലഭിച്ചതുകൊണ്ട് ചിരകാലം നാം സ്വസ്ഥമായി എന്ന് ഓർത്ത് ഈ ലോകത്തിൽ ആശ്രയിച്ച് മനുഷ്യരെ ആശ്രയിച്ച് നീളിച്ചു പോകരുത്. ദൈവം തന്ന കൃപാവരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഈ ലോക യാത്ര ജീവിപ്പാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ അത്യാവശ്യമാണ്. 12-ാം വാക്യവും 13-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, അത് ഒരു മുന്നറിയിപ്പും പ്രോത്സാഹനവുമാണ്. 12-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, ഇത് വിശ്വാസത്തിൽ ബലമുള്ളവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഞാൻ ഒരു ഉറച്ച ക്രിസ്ത്യാനിയാണെന്നുള്ള ആത്മപ്രശംസ അപകടകരമാണ്. മരുഭൂമിയിലെ പിതാക്കന്മാർ വീണതുകൊണ്ട് എല്ലാവരും വീഴുവാൻ സാധ്യതയുള്ളവരാണ്. അതൊരു മുന്നറിയിപ്പാണ്. എന്നാൽ 13-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ അതൊരു പ്രോത്സാഹനമാണ്, പരീക്ഷിക്കപ്പെടുന്നവർക്കുള്ള പ്രോത്സാഹനം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ, മനുഷ്യർക്ക് വിജയകരമായി നേരിടുവാൻ തക്കതായ പരീക്ഷ എന്നർത്ഥം. കോരിന്ത്യർക്ക് അസാധാരണമായ പരീക്ഷകളൊന്നും നേരിട്ടില്ല എന്ന സൂചന ഇതിലുണ്ട്. പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ദൈവം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതായി പറയുന്നു. ഒന്നാമതായി, നമ്മുടെ കഴിവിനപ്പുറമായുള്ള പരീക്ഷ നേരിടുവാൻ സമ്മതിക്കുന്നില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ പ്രകാരം വായിക്കുന്നു, ദൈവം മനുഷ്യനെ പരീക്ഷിക്കുമോ? കർത്താവ് പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ചത് ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്തരുത് എന്നുള്ള പ്രാർത്ഥനാ വാചകമുണ്ട്. പല ഭാഗങ്ങളും സാത്താനെ പരീക്ഷകനായി ചിത്രീകരിച്ചിരിക്കുന്നു. രണ്ടാമതായി, പരീക്ഷയോടുകൂടി പോക്കുവഴിയും ഉണ്ടാക്കും. രക്ഷപ്പെടുവാനുള്ള മാർഗം എന്നതാണ് അർത്ഥം. പരീക്ഷയിൽ നിന്നുള്ള വിടുതലല്ല, പരീക്ഷ സഹിക്കാനുള്ള വിടുതൽ കഴിവാണ് കർത്താവ് നൽകുന്നത്. ഇയ്യോബിന്റെ പരീക്ഷയിൽ നിന്നും അവസാനം താൻ വിജയം കൈവരിച്ചു. ഒരാൾക്ക് സഹിക്കാൻ കഴിയുന്നതിന് മേലുള്ള പരീക്ഷ സഹിക്കുവാൻ ദൈവം ഒരിക്കലും അനുവാദം കൊടുക്കുകയില്ല. ഇയ്യോബിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. 14-ാം വാക്യം, അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ പോലും വിഗ്രഹാരാധന തുടങ്ങിയ പരീക്ഷകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരല്ല. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപം വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധന വിട്ട് ഓടിക്കൊള്ളണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ കൂടുതലായി നാം ആരെ സ്നേഹിക്കുന്നുവോ, എന്തിനെ സ്നേഹിക്കുന്നുവോ, അതെല്ലാം വിഗ്രഹങ്ങളായിത്തീരുന്നുണ്ട്. വിഗ്രഹാരാധന പാടില്ല എന്നുള്ള ദൈവത്തിന്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കൽപ്പനയാണ്. വിവേകികൾ അത് വിവേചിച്ചറിയുന്നു. 16-ാം വാക്യം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? കർത്തൃമേശയുടെ പ്രാധാന്യം ഇവിടെ സ്പഷ്ടമാക്കുന്നു. കൂട്ടായ്മ അഥവാ ഫെലോഷിപ്പ്, സംസർഗം അഥവാ കമ്മ്യൂണിയൻ എന്നിവയാണ് ഈ വാക്യങ്ങളിലെ മുഖ്യ വിഷയങ്ങൾ. തിരുവത്താഴ സ്ഥാപകനായ ക്രിസ്തു അപ്പമാണ് ആദ്യമായി എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കിയത്. ഇവിടെ വീഞ്ഞാണ് ആദ്യമായി എടുത്തിരിക്കുന്നത്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്നുള്ളത് തിരുവത്താഴത്തിന് ഉപയോഗിക്കുന്ന വീഞ്ഞ് നിറച്ചിരിക്കുന്ന പാത്രമാണ്. നാം അനുഗ്രഹിക്കുന്ന എന്നുള്ളതിന്റെ ആശയം നാം സ്തോത്രം ചെയ്യുന്നു എന്നാണ്. നാം കുടിക്കുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ് അഥവാ ഓർമ്മയാണ്. കർത്താവിന്റെ ക്രൂശ് മരണത്താൽ നിത്യരക്ഷ നമുക്ക് ലഭിച്ചതിനെയാണ് പാനപാത്രം കുറിക്കുന്നത്. രക്ഷ എന്ന വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് പാനപാത്രം ആദ്യമായി എടുത്തതെന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ അപ്പത്തിന്റെ അംശങ്ങളായ വിശ്വാസികളെല്ലാം ഏക ശരീരമാകുന്നു. സഭ ക്രിസ്തുവിന്റെ മാർമിക ശരീരമാകുന്നു. സഭയിലെ ഐക്യതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉയർത്തിക്കാട്ടിരിക്കുന്നു. അനുഗ്രഹപാത്രം വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ദ കപ്പ് ഓഫ് ബ്ലെസ്സിംഗ്, യഹൂദന്മാർ പെസഹാ വിരുന്നിൽ കുടിക്കുന്ന മൂന്നാമത്തെ പാനപാത്രത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ പാനപാത്രത്തിൽ മേലത്രേ ആചാരപരമായ സ്തോത്രപ്രകടനം നടത്തിയിരിക്കുന്നത്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്ന് പറയുന്നത് യൂക്രസ്റ്റിൽ വാഴ്ത്തുന്ന പാനപാത്രത്തെ ഉദ്ദേശിച്ചാണ്. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പലരായ നാം ഒരു ശരീരമാകുന്നു. ക്രിസ്തുവിന്റെ യാഗത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയുടെ യാഥാർത്ഥ്യം പൗലോസ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ആശയം പഴയ ഒരു ചൊല്ലിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. എ മാൻ ബിക്കംസ് വാട്ട് ഹി ഈറ്റ്സ്. ഒരു മനുഷ്യൻ എന്ത് ഭക്ഷിക്കുന്നുവോ അപ്രകാരമായി തീരുന്നു. പലർ ഒരപ്പത്തിന്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. ഇപ്രകാരം പങ്കെടുക്കുന്ന മൂലം പലരായവർ ഒരപ്പമായി തീരുന്നു. ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് യേശു പറഞ്ഞ അപ്പത്തിലാണ് അവർ പങ്കാളികളായിത്തീരുന്നത്. ഈ പങ്കാളിത്തം മൂലം അവർ ക്രിസ്തുവിന്റെ ശരീരത്തിൽ പങ്കാളികളായിത്തീരുന്നു. വിഗ്രഹാർപ്പിത ഭോജനത്തെക്കുറിച്ച് യൂക്രസ്റ്റിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? രണ്ട് കാരണങ്ങൾ വേദപണ്ഡിതനായ ബാരറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. യൂക്രസ്റ്റ് യേശുക്രിസ്തുവുമായി വിശ്വാസത്തിലും സ്വാമിഭക്തിയിലും ഐക്യപ്പെടുവാനുള്ള മുഖാന്തരമായിരുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ വിഗ്രഹാർപ്പിത ഭോജനത്തിലുള്ള പങ്കാളിത്തം ഒരു വിധത്തിലും ചിന്തനീയമല്ല. രണ്ടാമതായി താൻ പറയുന്നത് യൂക്രസ്റ്റ് നുറക്കപ്പെടുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ യാഥാർത്ഥ്യം പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇതിൽ പങ്കെടുക്കുന്നവർ ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നത് മൂലം തമ്മിൽ ഐക്യപ്പെടുന്നു. ഈ ഐക്യം പ്രകടമാകേണ്ടത് സ്നേഹത്തിൽ കൂടിയാണ്. സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൽ അവന്റെ മനസാക്ഷിയോടുള്ള ബഹുമാനം ഉൾക്കൊള്ളേണ്ടതാണ്. വിഗ്രഹാർപ്പിത ഭോജനത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ഈ പരിഗണനയും സഹായകരമാണ്. വിഗ്രഹാർപ്പിതത്തിനെതിരായുള്ള വസ്തുക്കൾ വ്യക്തമാക്കിയതിന് ശേഷം അത് വിശദമാക്കുവാനുള്ള സാദൃശ്യങ്ങൾ അന്വേഷിക്കുന്നു. ഇസ്രായേലിന്റെ പഴയ ചരിത്രത്തിലെ തെറ്റുകളും പാപങ്ങളുമാണ് ഇതുവരെ പ്രഭാവിച്ചത്. അതിനു തുടർന്നുള്ള ഭാഗത്തെ അവരുടെ മതപരമായ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പൗലോസ് പറയപ്പെടുന്നത്. പതിനെട്ടാം വാക്യം, ജഡപ്രകാരമുള്ള ഇസ്രായേൽ. ചരിത്രപരമായ യഹൂദന്മാരെയാണ് ഇത് കുറിക്കുന്നത്. കൊരിന്ത്യർ വേറെ ഇസ്രായേലിനെ കുറിച്ച് അറിഞ്ഞിരുന്നു, അതായത് ദൈവത്തിന്റെ ഇസ്രായേൽ. യഹൂദന്മാർ യാഗപരമായ ഒരു ഭക്ഷണത്തിൽ പങ്കെടുക്കുന്നത് യാഗപീഠത്തോടുള്ള കൂട്ടായ്മയായി കരുതിയിരുന്നു. അതായത് ഏത് ദേവന്റെ പേരിൽ ബലിപീഠം പ്രതിഷ്ഠിക്കപ്പെടുന്നുവോ ആ ദേവനുമായുള്ള കൂട്ടായ്മ എന്നത്ര. 19-20 വാക്യങ്ങൾ, വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നുവെന്നോ വിഗ്രഹം വല്ലതും ആകുന്നുവെന്നോ അല്ല, ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. ഇവിടെ നമ്മൾ കാണുന്നു വിഗ്രഹം ഏതുമില്ലെങ്കിലും ഭൂതങ്ങളുണ്ട്. വിഗ്രഹാരാധനയിൽ ഇങ്ങനെയുള്ള ഭൂതങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വിഗ്രഹാർപ്പിത ഭോജനം കഴിക്കുമ്പോൾ ഭൂതങ്ങളുമായുള്ള ബന്ധത്തിലേക്ക് വരികയാണ്. ആവർത്തന പുസ്തകം 32:17 വാക്യത്തിൽ നമുക്ക് അതിന്റെ രൂപസാദർശം കാണുവാൻ സാധിക്കും. 21-ാം വാക്യം, ഭൂതങ്ങളുടെ പാനപാത്രം, കപ്പ് ഓഫ് ഡീമൻസ്. ദേവന് ബഹുമാനമായി ജലനിവേദ്യം ഒഴിക്കുന്ന പാത്രത്തെയാണ് ഇത് കുറിക്കുന്നത്. ഇത് കർത്താവിന്റെ പാനപാത്രത്തോടെ താരതമ്യപ്പെടുത്തുന്നു. ഭൂതങ്ങളുടെ മേശ, വിഗ്രഹാർപ്പിത ഭോജനം കഴിക്കുന്നതിന് ഭൂതങ്ങളുടെ മേശയിൽ പങ്കെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ മേശ എന്ന പദപ്രയോഗത്തിനായിരിക്കാം ഭൂതങ്ങളുടെ മേശ എന്ന പ്രയോഗം ഉണ്ടായത്. 22-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ, അല്ല നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ അവനേക്കാൾ നാം ബലവാന്മാരോ. ഇവിടുത്തെ സൂചന ആവർത്തന പുസ്തകം 32:21 ആണെന്നാണ് പറയപ്പെടുന്നത്. ജാതികളുടെ ആരാധന പങ്കെടുക്കുന്നത് കർത്താവിന്റെ കോപം ജ്വലിപ്പിപ്പാൻ ഇടയായിത്തീരും. ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് കൊരിന്ത്യർ മുഴക്കി മുദ്രാവാക്യം വീണ്ടും ഇവിടെ എടുത്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി എപ്പോഴും സഹോദരന്റെ ആത്മീയ വളർച്ചയ്ക്കും സഭയുടെ കെട്ടുപണിക്കും മുഖാന്തരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. 24-ാം വാക്യത്തിൽ മറ്റുള്ളവന്റെ ഗുണം കൂടി അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ ജാതികളെ ഉദ്ദേശിച്ചാണ്. 25-ാം വാക്യം മാംസം ചന്തയിൽ നിന്ന് വാങ്ങുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിജാതീയ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് യാഗമൃഗങ്ങളും മാംസം വിൽക്കുന്ന കടകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള കടകളിൽ നിന്ന് മാംസം വാങ്ങുകയോ വാങ്ങാമോ എന്നതായിരിക്കാം കോരിന്തരുടെ സംശയം. വാങ്ങി ഭക്ഷിക്കുവാൻ പൗലോസ് അനുവാദം നൽകുന്നു. 26-ാം വാക്യം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുവാദം പൗലോസ് നൽകുന്നത്. ഇവിടെ പൗലോസ് ഉദ്ധരിക്കുന്നത് സങ്കീർത്തന പുസ്തകം 24:1 വാക്യമാണ്. യഹൂദന്മാരുടെ ആഹാരത്തിനായി ദൈവത്തെ സ്തുതിക്കുവാൻ ഉപയോഗിച്ച സ്തുതി വാചകമാണിത്. ഇവിടെ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സകലവും ദൈവീക ദാനമായാലും സ്തോത്രത്തോടെ എല്ലാം അനുഭവിക്കേണ്ടതാണ്. അവിശ്വാസിയായ ഒരുവൻ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ പോകുവാനും പോകാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പോകുവാൻ മനസ്സുണ്ടെങ്കിൽ മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിനെന്ന് എഴുതിയിരിക്കുന്നു. 28-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 27 തുടർച്ചയായി എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം എന്ന് പറഞ്ഞാൽ തിന്നരുത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. മനസ്സാക്ഷി നിമിത്തം തിന്നുവിനെന്ന് പറഞ്ഞ ഉടനെ തന്നെ അതിന് വിരുദ്ധമായി തിന്നരുത് എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ വിഗ്രഹാർപ്പിതം എന്ന് പറഞ്ഞാൽ അതിന് മനസ്സാക്ഷി നിമിത്തമാണ് തിന്നരുതെന്ന് ആജ്ഞാപിച്ചിരിക്കുന്നത്. ജാതികളിൽ നിന്ന് വന്ന വിശ്വാസിയോ ബലഹീന വിശ്വാസിയോ വിഗ്രഹാർപ്പിതം എന്ന് അറിയിച്ചാൽ ആ ആളിന് മനസ്സാക്ഷി നിമിത്തം അഥവാ ആ വ്യക്തിക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് വിഗ്രഹാർപ്പിത ഭോജനം തിന്നരുതെന്ന് സ്പഷ്ടമായി എഴുതിയിരിക്കുന്നു. അടുത്തതായി പൗലോസ് രണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. എന്റെ സ്വാതന്ത്ര്യം അന്യ മനസ്സാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? എന്റെ സ്വാതന്ത്ര്യം ഞാൻ കൈവെടിഞ്ഞ ബലഹീന വിശ്വാസികളുടെ മനസ്സാക്ഷി നിമിത്തം വിഗ്രഹാർപ്പിതം തിന്നാതിരുന്നാൽ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നാണ് ഒന്നാം ചോദ്യത്തിന്റെ ആശയം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ഭക്ഷിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും മറ്റൊരുവന്റെ മനസ്സാക്ഷി നിമിത്തം വർജനം ആചരിക്കുന്നത് തന്നെയാണ് സ്വാതന്ത്ര്യമെന്ന് ഉറപ്പിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. ബലഹീന വിശ്വാസികളാൽ വിധിക്കപ്പെടാതെയും ദുഷിക്കപ്പെടാതെയും ജീവിക്കേണ്ടത് ഏവർക്കും ആവശ്യമാണ്. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ എന്നുള്ള വാക്യം എത്ര ശ്രേഷ്ഠകരമാണ്. അതിന്റെ 32-ാം വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവസഭ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സാർവത്രിക സമൂഹത്തെ കുറിച്ചാണ്. 33-ാം വാക്യം ശ്രദ്ധിക്കുക. പൗലോസ് സ്വന്തം അനുഭവം ഇവിടെ പറയുന്നു. എല്ലാവരെയും പ്രസാദിപ്പിക്കുവാൻ പൗലോസ് ശ്രമിച്ചതായി പറയുന്നു. എന്നാൽ പൗലോസിന്റെ ചിന്തയിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന തിന്മയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് എല്ലാത്തിലായിരുന്നത് കാണാം. എന്നാൽ പൗലോസിന്റെ ചിന്തയിൽ ഇത് തമ്മിൽ വൈരുദ്ധ്യമില്ല. മനുഷ്യരുടെ പ്രീതി ലഭിക്കാനുള്ള ഉദ്ദേശത്താലോ പ്രയാസങ്ങൾ ഒഴിഞ്ഞിരിക്കുവാനായിട്ടോ അവരെ പ്രസാദിപ്പിക്കുന്നതാണ് തെറ്റ്. എന്നാൽ അവരെ വിശ്വാസത്തിലെ നയിക്കുവാനുള്ള ഉദ്ദേശത്തോടുകൂടി പ്രസാദിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇവിടെ അവസാനമായി പൗലോസ് തന്നെ തന്നെ മാതൃക കാട്ടിക്കൊണ്ട് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിനുള്ള ഉപദേശം ഉപസംഹരിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജ്ഞാനത്തിലും പ്രസംഗത്തിലും മാത്രമല്ല ജീവിതാനുഭവത്തിൽ കൂടിയാണ് സുവിശേഷം പ്രചരിപ്പിച്ചത്. സ്വന്തം ഗുണമല്ല, അനേക രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിന് അവരുടെ ഗുണം അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ട് പ്രസാദിപ്പിച്ചിരുന്നു. ഇതത്രേ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഈ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഓരോ ദിവസവും നമ്മൾ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ നേടുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മെ തന്നെ ഒരു മാതൃകയാക്കി തീരേണ്ടത് അത്യാവശ്യമാണ്. നാം പ്രവർത്തിക്കുന്നതെല്ലാം ദൈവനാമത്തിനായി തീരണം. കാരണം ക്രിസ്തുവിൽ നാം സ്വാതന്ത്ര്യം അനുഭവിച്ചവരാണ്. ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വചനം നാം അനുദിനം ഭക്ഷിച്ച് വളരുന്നവരാണ്. അന്ന് ആ വചനം നമ്മെ സ്വതന്ത്രരാക്കുമ്പോൾ നാം ഒരിക്കലും ആ അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. ആകയാൽ നാം എന്തു ചെയ്താലും, നമ്മൾ തിന്നാലും കുടിച്ചാലും, എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഉള്ള വാക്യം നമ്മെ പ്രബോധിപ്പിക്കട്ടെ. നമ്മെ ആ വാക്യം തുടർന്നുള്ള ജീവിതം നയിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനം ഇവിടെ നിർത്തുവാൻ ദൈവത്തിൽ ഞാൻ ശ്രദ്ധപ്പെടുന്നു. വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ അടുത്ത അധ്യായം പഠിപ്പാൻ ദൈവനാമത്തെ ഞാൻ ആശ്രയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അവരങ്ങളായി അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുമാറാകട്ടെ. ആമേൻ.